ഓം ശാന്തി. 15/6/2025. അവ്യക്ത ബാപ്ദാദ. റിവൈസ് കോഴ്സ്. 30/11/2005. മുരളിയുടെ ടൈറ്റിലാണ് സമയത്തിന്റെ സമീപതയ്ക്കനുസരിച്ച് സ്വയത്തെ പരിധിയുള്ള ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കി സമ്പന്നവും സമാനവും ആകൂ. ഇന്ന് നാനാഭാഗത്തുള്ള സമ്പൂർണവും സമാനവുമായ കുട്ടികളെയാണ് കാണുന്നത്. സമാനരായ കുട്ടികളാണ് ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. സമാനരായ കുട്ടികളുടെ വിശേഷതയാണ് അവർ സദാ നിർവിഘ്നവും നിർവികൽപ്പവും നിർമാനവും നിർമ്മലവും ആയിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കൾ സദാ സ്വതന്ത്രരായിരിക്കും. ഒരു വിധത്തിലുള്ള പരിധിയുള്ള ബന്ധനത്തിൽ ബന്ധിതരാകില്ല. അങ്ങനെയുള്ള പരിധിയില്ലാത്ത സ്വതന്ത്ര ആത്മാവായോ എന്ന് സ്വയത്തിനോട് ചോദിക്കണം. ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യമാണ് ദേഹാഭിമാനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ആവശ്യം വരുമ്പോൾ ദേഹത്തിന്റെ ആധാരമെടുക്കുകയും അല്ലാത്തപ്പോൾ ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുകയും ചെയ്യണം. ദേഹത്തിന്റെ ആകർഷണത്തിലേക്ക് വരരുത്. രണ്ടാമത്തെ കാര്യമാണ്, സ്വതന്ത്ര ആത്മാവിന് പഴയ സ്വഭാവ സംസ്കാരത്തിന്റെ ഒന്നും ബന്ധനമില്ല. പഴയ സ്വഭാവ സംസ്കാരത്തിൽ നിന്ന് മുക്തമായിരിക്കും. ഒരു ദേഹധാരി ആത്മാക്കളുടെയും സംബന്ധ സമ്പർക്കത്തിൽ ആകർഷിതരാകില്ല. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കും. സ്വയത്തെ പരിശോധിക്കണം. ഏതെങ്കിലും ചെറിയ കർമ്മേന്ദ്രിയം പോലും ബന്ധനത്തിൽ ബന്ധിക്കുന്നില്ലല്ലോ. തന്റെ സ്വമാനം ഓർമ്മിക്കൂ. മാസ്റ്റർ സർവശക്തിവാൻ, ത്രികാലദർശി, ത്രിനേത്രി, സ്വദർശന ചക്രധാരി. ഈ സ്വമാനത്തിന്റെ ആധാരത്തിൽ സർവശക്തിവാന്റെ കുട്ടികളെ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയുമോ? സമയത്തിന്റെ സമീപതയ്ക്കൊപ്പം സ്വയം സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. ബന്ധനങ്ങൾ ഒന്നും ബാക്കിയില്ലല്ലോ. അന്തിമ പേപ്പറിൽ ഒന്നാമതെത്തുന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണ് മനസ്സിനെയും ബുദ്ധിയെയും സെക്കൻഡിൽ എവിടെ എങ്ങനെ വെക്കുന്നോ അതുപോലെ ഇരിക്കണം. ചഞ്ചലമാകരുത്. സ്ഥൂല ശരീരം കൊണ്ട് ആഗ്രഹിക്കുന്നിടത്ത് പോകാൻ സാധിക്കുന്നത് പോലെ ബുദ്ധി കൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സയൻസ് ലൈറ്റ് ഹൌസ് മൈറ്റ് ഹൌസ് ഉണ്ടാക്കി സ്വിച്ച് ഇടുമ്പോൾ സെക്കൻഡിൽ ലൈറ്റ് ഹൌസ് നാനാഭാഗത്തും പ്രകാശം പരത്തുന്നു, മൈറ്റ് കൊടുക്കുന്നു. അതുപോലെ നിങ്ങളും സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഹൌസും മൈറ്റ് ഹൌസുമായി ആത്മാക്കൾക്ക് ലൈറ്റും മൈറ്റും കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അശരീരിയാകാൻ ഓർഡർ ലഭിച്ചാൽ ഒരു സെക്കൻഡിൽ ആകുമോ അതോ യുദ്ധം ചെയ്യേണ്ടി വരുമോ? ഈ വളരെ കാലമായുള്ള അഭ്യാസം അന്തിമത്തിൽ സഹയോഗിയാകും. വളരെ കാലമായുള്ള അഭ്യാസം ഇല്ലെങ്കിൽ ആ സമയത്ത് അശരീരിയാകാൻ പരിശ്രമിക്കേണ്ടി വരും. ബാപ്ദാദ അതുകൊണ്ട് ഈ സൂചനയാണ് തരുന്നത്, മുഴുവൻ ദിവസവും കർമ്മം ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനായി മനസ്സിന്റെ നിയന്ത്രണ ശക്തി ആവശ്യമാണ്. മനസ്സ് നിയന്ത്രണത്തിൽ വന്നാൽ ഒരു കർമ്മേന്ദ്രിയങ്ങൾക്കും വശപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ സർവാത്മാക്കൾക്കും നിങ്ങളിലൂടെ ശക്തിയുടെ വരദാനം വേണം. മാസ്റ്റർ സർവശക്തിവാൻ ആത്മാക്കളിൽ നിന്ന് ആത്മാക്കളുടെ ശുഭ ആഗ്രഹമാണ് പരിശ്രമം കൂടാതെ വരദാനമായി ദൃഷ്ടിയിലൂടെ വൈബ്രേഷനിലൂടെ ഞങ്ങളെ മുക്തമാക്കൂ. ഇപ്പോൾ എല്ലാവരും പരിശ്രമിച്ച് തളർന്നുപോയി. നിങ്ങളെല്ലാവരും പരിശ്രമത്തിൽ നിന്ന് മുക്തമായി മാറിയില്ലേ? അതോ ഇപ്പോഴും പരിശ്രമം വേണ്ടി വരുന്നുണ്ടോ? പരിശ്രമത്തിൽ നിന്ന് മുക്തരാകുന്നതിനുള്ള സഹജ മാർഗമാണ് ഹൃദയം കൊണ്ട് ബാബയുടെ അതീവ സ്നേഹി ആകണം. ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങളുടെ ജന്മനാ ഉള്ള പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ഓർമ്മയുണ്ടോ? ബാബ സ്വന്തമാക്കി ബ്രാഹ്മണ ജീവിതം തന്നപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രതിജ്ഞ എന്താണ്? ഒരു ബാബയല്ലാതെ രണ്ടാമതാരും ഇല്ല. പ്രതിജ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ തലയാട്ടു. ശരി, കൈ ഉയർത്തുന്നുണ്ട്. ഉറപ്പായും ഓർമ്മയുണ്ടോ അതോ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നുണ്ടോ? 63 ജന്മങ്ങൾ മറക്കുന്നവരായി ഇപ്പോൾ ഈ ഒരു ജന്മം സ്മൃതി സ്വരൂപമായി. അതിനാൽ ബാബ കുട്ടികളോട് ചോദിക്കുന്നു, ചെറുപ്പത്തിലെ പ്രതിജ്ഞ ഓർമ്മയുണ്ടോ? എത്ര സഹജമാക്കി തന്നു മുഴുവൻ ലോകവും ഒരു ബാബയായി, സർവസംബന്ധവും ഒരു ബാബയുമായിട്ട്, സർവപ്രാപ്തികളും ഒരു ബാബയിൽ നിന്ന്. പഠിപ്പിക്കുന്നതും പാലിക്കുന്നതും ഒരാളാണ്. സർവതും ഒരാളിലാണ്. കുടുംബവുമുണ്ട്, ഈശ്വരീയ കുടുംബമാണ്. എന്നാൽ ഒരു ബാബയുടെ കുടുംബമാണ്, വേറെ വേറെ അച്ഛന്മാരുടെ കുടുംബം അല്ല, ഒരു കുടുംബമാണ്. കുടുംബത്തിൽ പരസ്പരം ആത്മീയ സ്നേഹമുണ്ട്. വെറും സ്നേഹമല്ല, ആത്മീയ സ്നേഹമാണ്. ബാബ്ദാദ ജന്മനാ ഉള്ള പ്രതിജ്ഞയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏതു പ്രതിജ്ഞയാണ് ചെയ്തത്? എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ബാബയുടെ മുന്നിൽ ഹൃദയപൂർവം പറഞ്ഞു, സർവതും അങ്ങയുടേതാണ്. ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. കൊടുത്ത വസ്തു ബാബയുടെ സ്വത്താണ്. ബാബയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിനായാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ബാബയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, കൊടുത്തതല്ലേ? അതിടയ്ക്ക് തിരിച്ചെടുക്കാറുണ്ടോ? തിരിച്ചെടുത്താൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് കൈക്കലാക്കലാണ്. ചില കുട്ടികൾ ആത്മീയ സംഭാഷണത്തിൽ പറയുന്നു, എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. എങ്ങനെ എന്റെ മനസ്സ് ആയി? എന്റേത് നിന്റേതാക്കി സമർപ്പിച്ചതാണ്. അപ്പോൾ എന്റെ മനസ്സ് എങ്ങനെ വന്നു? നിങ്ങളെല്ലാവരും കവിടി പോലും ഇല്ലാതെ ചക്രവർത്തി ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും സ്വന്തമായി ഇല്ല, എന്നാലും ചക്രവർത്തിയായി. എങ്ങനെ? ബാബ്ദാദയുടെ ഖജനാവുകളെല്ലാം നിങ്ങളുടെ ഖജനാവായി. അപ്പോൾ ചക്രവർത്തിയായില്ലേ? പരമാത്മാ ഖജനാവ് കുട്ടികളുടെ ഖജനാവാണ്. ബാബ്ദാദ ഇപ്പോൾ പ്രതിജ്ഞ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റേതിനെ എന്റേത് ആക്കരുത്. ബാബ പറയുന്നു, ബാബ നിങ്ങളെല്ലാവരെയും പരമാത്മാ ഖജനാവുകളാൽ സമ്പന്നമാക്കിയപ്പോൾ ഉത്തരവാദിത്വവും ബാബ ഏറ്റെടുത്തു. ഏത് വാക്കിലൂടെ? നിങ്ങൾ എന്നെ ഓർമ്മിക്കുമ്പോൾ സർവ ഖജനാവുകൾക്കും അധികാരിയാകും. ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. നിങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ അങ്ങയുടേതാണ്, അങ്ങ് ഞങ്ങളുടേതാണ്. ഇതല്ലേ പ്രതിജ്ഞ? ബാബയും പറയുകയാണ്, ഖജനാവുകൾ സദാ സ്വയത്തിനും സർവർക്കും വേണ്ടി കാര്യത്തിൽ ഉപയോഗിക്കൂ. കാര്യത്തിൽ ഉപയോഗിക്കുന്ന അത്രയും ഖജനാവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സർവശക്തികളുടെയും ഖജനാവ് സർവശക്തികളെയും കാര്യത്തിൽ ഉപയോഗിക്കൂ. ഞാൻ സർവശക്തിവാനാണെന്ന ജ്ഞാനം ബുദ്ധിയിൽ മാത്രം വയ്ക്കാതെ സർവശക്തികളും സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കൂ, സേവനത്തിൽ ഉപയോഗിക്കൂ. രണ്ട് ശക്തികൾ സദാ ഓർമ്മയുണ്ടെങ്കിൽ, സമയത്തിന് കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സദാ നിർവിഘ്നരായിരിക്കാം. ഇതാണ് ബാബ്ദാദ കൂടുതൽ കുട്ടികളുടെയും കണക്ക് നോക്കിയപ്പോൾ കണ്ടത്. വിഘ്നത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ശക്തിയില്ല. ഇത് ബാബ്ദാദയുടെ ഉറപ്പാണ്. സർവശക്തികളും ആവശ്യമാണ്. കൂടുതലായും സഹനശക്തിയും തിരിച്ചറിയാനുള്ള ശക്തിയുമാണ് വേണ്ടത്. തിരിച്ചറിവ് ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായി സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കുറവാണ്. അതിനാൽ തിരിച്ചറിവ് വരുമ്പോൾ ചലനവും മുഖവും മാറുന്നു, വളരെ നല്ല ഉത്സാഹത്തിൽ വരുന്നു. ശരിയാണ്, തിരിച്ചറിവ് വന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും അനുഭവികളാണല്ലോ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? നിരന്തരം അത് സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിലാണ് കുറവ് ഉണ്ടാകുന്നത്. ഇവിടെ സ്വരൂപമാകണം. ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കുന്നത് വേറെയാണ്, അത് സ്വരൂപത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്കൊക്കെ ബാബ്ദാദയ്ക്ക് പല കുട്ടികളോടും ദയവ് തോന്നി. കുട്ടികൾക്ക് പരിശ്രമിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികൾക്ക് പകരം ബാബ തന്നെ ചെയ്യാം എന്നാണ് ബാബ്ദാദ കരുതുന്നത്. എന്നാൽ ഡ്രാമയിലെ രഹസ്യമാണ് ചെയ്യുന്നവർ നേടും. അത് കാരണം ബാബ്ദാദ സഹയോഗം തരും. കുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്ന് ബാബ്ദാദ കണ്ടു, കുട്ടികൾ വളരെ നല്ല നല്ല സങ്കല്പം എടുക്കുന്നുണ്ട്. അമൃതവേളയിൽ ബാബ്ദാദയുടെ അടുത്ത് നല്ല നല്ല സങ്കല്പങ്ങളുടെ ധാരാളം മാലകൾ വരുന്നുണ്ട്. ഇത് ചെയ്യാം, ഇത് ചെയ്യും, ഇത് ചെയ്യും എന്ന് ബാബ്ദാദയ്ക്കും സന്തോഷമാണ്. ആഹാ കുട്ടികളെ, ആഹാ! പിന്നീട് ചെയ്യുന്നതിൽ കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണമായി കണ്ടത് ബ്രാഹ്മണ പരിവാരത്തിലെ സംഘടനയുടെ വായുമണ്ഡലമാണ്. എവിടെയെല്ലാം വായുമണ്ഡലം ദുർബലമാകുന്നുവോ അവിടെ പെട്ടെന്ന് പ്രഭാവമുണ്ടാകുന്നു. പിന്നീട് അവരുടെ ഭാഷ എന്തായിരിക്കും? ഭാഷ വളരെ മധുരമുള്ളതായിരിക്കും. ഭാഷ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, ഇതും ഉണ്ടാകും. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് സങ്കല്പം ചെയ്യണം? ഇത് നടക്കും, സാരമില്ല. ഇത് അലസത കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഈ ഭാഷ പരിവർത്തനം ചെയ്യൂ. ചിന്തിച്ചു നോക്കൂ, ബാബയുടെ ആജ്ഞ എന്താണ്? ബാബയ്ക്ക് ഏത് കാര്യമാണ് ഇഷ്ടം? ബാബ ഇതാണോ പറഞ്ഞത്? ചെയ്തോ? ബാബയെ ഓർമ്മിച്ചാൽ അലസത സമാപ്തമാകും, ഉന്മേഷവും ഉത്സാഹവും വരും. പല പ്രകാരത്തിലാണ് അലസത വരുന്നത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ക്ലാസ് എടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കണം. സാധാരണ അലസതയും റോയൽ അലസതയും. അലസത സങ്കല്പത്തിൽ ദൃഢത കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ദൃഢതയാണ് സഫലതയുടെ ആധാരം. അതിനാൽ സങ്കല്പം മാത്രമായി തീരുന്നു, സ്വരൂപത്തിൽ വരുന്നില്ല. ഇന്ന് എന്താണ് കേട്ടത്? പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചില്ലേ? ഇത്രയ്ക്ക് നല്ല പ്രതിജ്ഞയാണ് ചെയ്യുന്നത്. പ്രതിജ്ഞ കേട്ട് ബാബ്ദാദയും സന്തോഷിക്കുന്നു. പ്രതിജ്ഞ എത്രയാണോ ചെയ്യുന്നത് അത്രയ്ക്ക് നേട്ടം ഉണ്ടാകുന്നില്ല. ബാബ്ദാദയും ഇതാണ് ആഗ്രഹിക്കുന്നത്. ചോദിക്കാറുണ്ട്, ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാബ്ദാദയുടെ ആഗ്രഹം ഇതാണ്, സമയത്തിന് മുൻപ് എവർ റെഡി ആകണം. സമയം നിങ്ങളുടെ മാസ്റ്റർ ആകരുത്, നിങ്ങളാണ് സമയത്തിന്റെ മാസ്റ്റർ. അതിനാൽ ബാബ്ദാദയുടെ ആഗ്രഹം ഇതാണ്, സമയത്തിന് മുൻപ് സമ്പന്നമായി ബാബയുടെ കൂടെ കുട്ടികളും വിശ്വത്തിന്റെ സ്റ്റേജിൽ പ്രത്യക്ഷമാകണം. ശരി, പുതിയ കുട്ടികൾ ആരാണോ വന്നിരിക്കുന്നത്? അവർ കൈ ഉയർത്തു, വലിയ കൈ ഉയർത്തു, ഉയരത്തിൽ. ശരി, ബാബ്ദാദയ്ക്ക് പുതിയ കുട്ടികളെ കാണുമ്പോൾ സന്തോഷമാണ്. ഭാഗ്യവാന്മാരായ കുട്ടികൾ തന്റെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വന്നതാണ്. ആശംസകൾ. ഇപ്പോൾ വന്ന പുതിയ കുട്ടികളിൽ ആരെല്ലാം അത്ഭുതം ചെയ്യും? വൈകി വന്നതാണ്, എന്നാലും മുന്നിൽ പോകണം. എല്ലാ റിസൾട്ടും ബാബ്ദാദയ്ക്ക് ലഭിക്കും. ശരി, ഡബിൾ വിദേശികളോട്. നല്ലതാണ്, ഡബിൾ വിദേശികൾ സ്വയത്തിലും സേവനത്തിലും വളരെ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരടയാളം ചേർക്കണം, അടിവര ഇടണം. പരിവർത്തനത്തിനുള്ള ഏത് സങ്കല്പമാണോ എടുത്തത്, നല്ല ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, ധൈര്യത്തോടെ എടുക്കുന്നു. അത് ചെയ്യുക തന്നെ വേണം എന്ന് അടിവര ഇടണം. ബാബ്ദാദയും സന്തോഷത്തിലാണ്. വൃദ്ധി ഉണ്ടാകുന്നുണ്ട്. സ്വയത്തിലും സേവനത്തിലും ശ്രദ്ധയുണ്ട്. പക്ഷേ മുഴുവൻ ടെൻഷൻ മാറിയില്ല. ശ്രദ്ധയുണ്ട്, ഇടയ്ക്ക് കുറച്ച് ടെൻഷനും ഉണ്ട്. ഇത് സമാപ്തമാക്കണം. നല്ല ധൈര്യമാണ്. ധൈര്യത്തിന് ആശംസകളുണ്ട്. ബാബയും ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും നിങ്ങളുടെ ധൈര്യത്തിന് ആശംസ തരികയാണ്. കൈയടിക്കൂ. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരാണ്. എന്നാൽ ബാബ്ദാദയ്ക്ക് ദൂരെ ഇരിക്കുന്ന അനേകം കുട്ടികളുടെയും സ്നേഹസ്മരണകൾ കിട്ടി. ബാബ്ദാദയും ഓരോ കുട്ടിയെയും കണ്ണുകളിൽ നിറച്ച് ഹൃദയത്തിൽ നിന്ന് വളരെയധികം ആശീർവാദം തരുന്നു. ഭാരതത്തിലെയും വിദേശത്തെയും അനേകം കുട്ടികളുടെ ഓർമ്മ കിട്ടുന്നുണ്ട്. കത്തുകൾ കിട്ടുന്നുണ്ട്. ഇമെയിൽ വരുന്നുണ്ട്. എല്ലാം ബാബയുടെ അടുത്തെത്തി. ശരി, ബാബ്ദാദ ഒരു സെക്കൻഡിൽ അശരീരി ഭവയുടെ ഡ്രിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അന്തിമത്തിൽ പാസ്സാകണമെങ്കിൽ ഈ ഡ്രിൽ വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഇത്രയും വലിയ സഭയിലിരുന്ന് ഒരു സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ആകർഷണങ്ങൾ ഒന്നും ആകർഷിക്കരുത്. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, നാനാഭാഗത്തുമുള്ള തീവ്ര പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ സ്വപരിവർത്തനത്തിന്റെയും വിശ്വപരിവർത്തനത്തിന്റെയും സേവനത്തിൽ തൽപരരായിരിക്കുന്ന വിശേഷ ആത്മാക്കൾക്ക് സദാ ബ്രഹ്മബാബയ്ക്ക് സമാനം കർമ്മയോഗി, കർമ്മത്തിന്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ആകർഷണത്തിൽ നിന്ന് മുക്തരായ ആത്മാക്കൾക്ക് സദാ ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ദൃഢത സ്വരൂപത്തിൽ കൊണ്ടുവരുന്ന ബാബയുടെ സമീപത്തുള്ളവരും സമാനരുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദവും ഹൃദയത്തിലെ സ്നേഹസ്മരണകളും നമസ്തേയും. ദാദിജിയോട്, ആരോഗ്യവതിയായി, ഇപ്പോൾ രോഗം പോയി. മഹാരഥികളോട് വിടവാങ്ങാനാണ് രോഗങ്ങൾ വരുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ കർമാതീതമാകാനുള്ള അഭ്യാസം ചെയ്യുകയാണ്. ദാദി ജാനകി പറയുകയാണ്, ബ്രാക്കറ്റിൽ ദാദി നിശ്ചിന്ത ചക്രവർത്തിയാണ്. താങ്കൾക്ക് ചിന്തയുണ്ടോ? താങ്കളും നിശ്ചിന്തമാണ്. രണ്ടുപേരും നല്ല പാർട്ടാണ് അഭിനയിക്കുന്നത്. ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിന്റെ കിരീടം ധരിക്കുന്ന നിമിത്തമായില്ലേ? ഇവർ എല്ലാവരും കൂട്ടുകാരാണ്. നിങ്ങളെ കാണുമ്പോൾ ഉന്മേഷ ഉത്സാഹം ഉണ്ടാകുന്നു. ബ്രാക്കറ്റിൽ ഇപ്പോൾ പുതിയതായി എന്ത് ചെയ്യണം? ബാബ തന്നെ എന്തെങ്കിലും പ്രേരണ തരൂ. ബാബ്ദാദ കേൾപ്പിച്ചതാണ്, ഓരോ വിഭാഗത്തിന്റെയും പൂച്ചെണ്ട് തയ്യാറാക്കണം. അതിൽ മൈക്ക് വേണം, മൈറ്റ് വേണം. സമ്പർക്കത്തിലുള്ള മൈക്ക് മാത്രമല്ല, സംബന്ധത്തിലും സമീപത്തായിരിക്കണം. അങ്ങനെയുള്ള പൂച്ചെണ്ട് തയ്യാറാക്കണം. ആ ഗ്രൂപ്പ് പിന്നീട് സേവനം ചെയ്യുന്നതിന് നിമിത്തമാകും. അവർ മൈക്കാകും, നിങ്ങൾ മൈറ്റാകണം. അവർ ഉള്ളിൽ നിന്ന് ബാബ എന്ന് പറയണം. അപ്പോൾ പ്രഭാവം ഉണ്ടാകും. അവരെ സംബന്ധത്തിൽ സമീപത്ത് കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് മാത്രമാകുമ്പോൾ ലഹരി കുറച്ചു കുറയുന്നു. സംബന്ധ സമ്പർക്കത്തിൽ എവിടെ വരികയാണെങ്കിലും അവിടെ സംബന്ധവും സമ്പർക്കവും ഉണ്ടെങ്കിൽ ശരിയാകും. ശരി, വരദാനം സദാ ശ്രേഷ്ഠവും പുതിയതുമായ സേവനത്തിലൂടെ വൃദ്ധി ഉണ്ടാക്കുന്ന സഹജ സേവാധാരിയായി ഭവിക്കട്ടെ. സങ്കല്പത്തിലൂടെ ഈശ്വരീയ സേവനം ചെയ്യുന്നത് സേവനത്തിന്റെ പുതിയതും ശ്രേഷ്ഠവുമായ രീതിയാണ്. രത്നവ്യാപാരി ദിവസവും രാവിലെ തന്റെ ഓരോ രത്നവും ശുദ്ധമാണോ, അതിന്റെ സ്ഥാനത്താണോ വെച്ചിട്ടുള്ളത്, തിളക്കമുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നതുപോലെ ദിവസവും അമൃതവേളയിൽ തന്റെ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളിൽ സങ്കല്പത്തിന്റെ കണ്ണോടിക്കൂ. നിങ്ങൾ അവരെ എത്രമാത്രം സങ്കല്പത്തിൽ ഓർമ്മിക്കുന്നുവോ അത്രയും സങ്കല്പം അവരുടെ അടുത്ത് എത്തും. ഇപ്രകാരം സേവനത്തിന്റെ പുതിയ രീതി സ്വീകരിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങളുടെ സഹജ യോഗത്തിന്റെ സൂക്ഷ്മ ശക്തികൾ ആത്മാക്കളെ നിങ്ങളിലേക്ക് സ്വതവേ ആകർഷിക്കും. സ്ലോഗൻ: ഒഴിവുകഴിവുകൾ മർജാക്കി പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ഇമർജാക്കൂ. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിന്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ജ്ഞാനത്തിൽ മനനത്തോടൊപ്പം ശുഭഭാവന, ശുഭകാമനയുടെ സങ്കല്പം, സകാശ് കൊടുക്കുന്നതിന്റെ അഭ്യാസം, ഈ മനസ്സിന്റെ മൗനം അഥവാ ട്രാഫിക് കൺട്രോൾ ദിവസം മുഴുവനും ഇടയ്ക്കിടയ്ക്ക് നിശ്ചിതപ്പെടുത്തൂ. അന്തർമുഖതയുടെ മുറിയിലിരുന്ന് എത്രത്തോളം ഗവേഷണം ചെയ്യുന്നുവോ അത്രയും ഏറ്റവും നല്ല ടച്ചിംഗ് ഉണ്ടാകും. ആ ടച്ചിങ്ങിലൂടെ അനേക ആത്മാക്കൾക്ക് പ്രയോജനമുണ്ടാകും. സൂചന: ഇന്ന് അന്താരാഷ്ട്ര യോഗത്തിന്റെ ദിവസം, മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ എല്ലാ സഹോദരീ സഹോദരന്മാരും ഒരുമിച്ച് യോഗാഭ്യാസത്തിന്റെ അനുഭവം ചെയ്യണം. ഭൃഗുടിയുടെ സിംഹാസനത്തിൽ വിരാജിതനായ പരമാത്മശക്തികളാൽ സമ്പന്നമായ ഞാൻ കർമ്മേന്ദ്രിയ ജീത് ആത്മാവാകുന്നു, വിക്രമ ജീത് ആകുന്നു. മുഴുവൻ കൽപ്പത്തിലും ഹീറോ പാർട്ട് അഭിനയിക്കുന്ന സർവശ്രേഷ്ഠ മഹാൻ ആത്മാവാണ് ഞാൻ. മുഴുവൻ ദിവസവും ഈ സ്വമാനത്തിലിരിക്കണം. ഓം ശാന്തി.